ഞാനൊരു കഥാകൃത്തല്ല, കഥ എഴുതാനറിയില്ല, കഥ പറയാനും അറിയില്ല. രാജീവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു സംഭവം വിവരിക്കുന്നതാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, പ്രവാസികൾക്ക് പല പല നൊസ്റ്റാൾജികളുണ്ടാവും. അതുപോലെ എൻ്റെ ഒരു നൊസ്റ്റാൾജിയാണ് കല്യാണ സദ്യ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കിട്ടാത്തത് കൊണ്ടാവാം, അതൊരു വലിയ നൊസ്റ്റാൾജിയാണ്. അതും തിരുവനന്തപുരം കല്യാണ സദ്യ. പ്രത്യേകിച്ച് ഞാൻ തിരുവനന്തപുരം ഭാഗത്തു നിന്നുള്ള ആളായതുകൊണ്ടാവാം. ഈ തിരുവനന്തപുരം കല്യാണ സദ്യക്കൊരു പ്രത്യേകതയുണ്ട്. ഒന്നിന് പുറകെ ഒന്നായി പരിപ്പ്, നെയ്യ്, പപ്പടം കോമ്പിനേഷൻ, പിന്നെ സാമ്പാർ, അത് കഴിഞ്ഞൊരു മൂന്നാല് തരം പായസം, പിന്നെ പുളിശ്ശേരി, മോര്, രസം, ഇതൊക്കെ നമ്മൾ ഫുള്ളായിട്ട് അതാതിൻ്റെ ക്രമത്തിന് ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ കല്യാണ സദ്യക്ക് തന്നെ കയറണം. പ്രവാസ ലോകത്തെ മലയാളി അസോസിയേഷനുകളിലെ ഓണസദ്യകളിലൊന്നും ഇതിൻ്റെ ആ ഒരു ഫുൾ എക്സ്പീരിയൻസ് വരില്ല. രുചിയിലായാലും ആ എക്സ്പീരിയൻസിലായാലും സദ്യ ആസ്വാദനം കംപ്ലീറ്റ് ആവണമെങ്കിൽ ആ കല്യാണ സദ്യയുടെ ഫുൾ എക്സ്പീരിയൻസും കൂടിയേ കഴിയൂ. ഈ കല്യാണ സദ്യ ആസ്വാദനം എന്നത് ലോലഹൃദയരായിട്ടുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. വിശദമായ പ്ലാനിങ്ങും റൂത്ത്ലെസ്സായിട്ടുള്ള എക്സിക്യൂഷനും ആണ് ഇതിൻ്റെ വിജയരഹസ്യം. ഇത് തുടങ്ങുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ കല്യാണ സ്ഥലത്ത് ചെന്നെത്തിയാൽ ഉടനെ തന്നെ ഇതിനുള്ള പ്ലാനിങ് ആരംഭിക്കണം. എല്ലാവരും താലികെട്ട് കാണാൻ സൗകര്യമുള്ള സ്ഥലം അന്വേഷിക്കുമ്പോൾ നമ്മുടെ കണ്ണും കാതും എവിടെ നിന്നാൽ ആദ്യം സദ്യ നടക്കുന്ന ഹാളിലേക്ക് കയറാം എന്ന അന്വേഷണത്തിലായിരിക്കണം. അതിനനുസരിച്ച് നമ്മളെ തന്നെ സ്ട്രാറ്റജിക്കായി പൊസിഷൻ ചെയ്യുക എന്നതാണ് ഈ നടപടിയിലെ ആദ്യപടി. നമ്മളെപ്പോലുള്ള സമാന മനസ്കരായ ബുദ്ധിമാന്മാർ നേരത്തെ തന്നെ സ്ഥലം കൈയടക്കി കാണാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ നമുക്ക് പരിചയമുള്ളവർ കാണും, പരിചയമില്ലാത്തവർ കാണും. നല്ല പരിചയമുള്ളവരെ അങ്ങോട്ട് പോയി ഇടിച്ചു കയറി സംസാരിച്ച് തന്ത്രപരമായി വാതിലിൻ്റെ അടുത്ത് നിന്ന് മാറ്റാൻ ശ്രമിക്കാവുന്നതാണ്. പക്ഷേ ഇതെപ്പോഴും വിജയിക്കാറില്ല. അവരും നമ്മളെപ്പോലെ തന്നെ ബുദ്ധിയുള്ളവരാണല്ലോ. ഈ പരിചയമില്ലാത്തവരെ നമ്മൾ ഗൗനിക്കേണ്ട കാര്യമേയില്ല. ഇവരുമായി സൗഹൃദം സ്ഥാപിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം കുറച്ച് സമയത്തിനകം അവരെ ചവിട്ടിത്തെറപ്പിച്ച് അവരുടെ തലയ്ക്ക് മുകളിലൂടെ ഓടി അകത്ത് കയറുമ്പോൾ നമുക്കുണ്ടാകാനുള്ള ഒരു ചെറിയ മനസാക്ഷി കുത്തുണ്ടല്ലോ, അതങ്ങ് ഒഴിവായി കിട്ടും. ഈ താലികെട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും കേട്ട് മനസ്സിലാക്കാനുള്ള ഒരു ഇത് നമ്മൾ ഇതിനിടയ്ക്ക് കൈവരിച്ചിരിക്കണം. അതായത് ഈ കൊട്ടും വാദ്യമൊക്കെ ഒന്ന് മുറുകി, ചിലപ്പോൾ ഇതിൻ്റെ കൂടെ സ്ത്രീകളുടെ കുരവയിടൽ, അത് കഴിഞ്ഞ് വാദ്യമൊക്കെ ഒന്ന് അയയുമ്പോൾ മനസ്സിലായിക്കൊള്ളണം ഇനി ഏത് നിമിഷവും സദ്യാലയത്തിൻ്റെ വാതിലുകൾ മലർക്കെ തുറക്കുമെന്ന്. ഈ നേരത്തിന് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ വെടിയൊച്ച കാത്തു നിൽക്കുന്ന ബെൻ ജോൺസിനെ പോലെ ശരീരം തയ്യാറാക്കി മനസ്സ് കല്ലാക്കി നിർത്തണം. വാതിൽ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇടം വലം നോക്കരുത്. യഥാ യഥാഹി കർമ്മസ്യ ഗ്ലാ നിർഭവതി ഭാരത എന്നോ മറ്റോ പണ്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ കർമ്മം നമ്മൾ ചെയ്യുക, വരും വരായികളെ പറ്റി ആലോചിച്ചിരുന്നാൽ ആൾക്കൂട്ടം നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കില്ല. അകത്ത് കടന്നു കഴിഞ്ഞാൽ വെറുതെ എവിടെയെങ്കിലും കയറിയിരിക്കരുത്. ഹാളിൻ്റെ ഏതറ്റത്താണ് വിളമ്പുകാർ നിൽക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് അതിൻ്റെ നേരെ എതിർവശത്ത് കഴിയുന്നതും വിളമ്പുകാരിൽ നിന്നും ദൂരെയായിട്ടിരിക്കുക. ഇതിന് കാരണമുണ്ട്, അത് വഴിയേ പറയാം. മിക്കവാറും സ്ഥലങ്ങളിൽ നേരത്തെ തന്നെ കറികളൊക്കെ ഇലയിൽ വിളമ്പി വച്ചിരിക്കും. നമ്മൾ ചെന്നിരുന്ന ഉടനെ തന്നെ അടുത്ത ഇലയിൽ ആളില്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ശർക്കര, ഉപ്പേരി, ചിപ്സ്, പപ്പടമൊക്കെ എടുത്ത് കഴിക്കുക. പിന്നീട് ആൾ വന്നാലും അവർ കരുതിക്കോളും വിളമ്പുകാർ വിട്ടുപോയതാണെന്ന്. ആളുണ്ടെങ്കിൽ എടുക്കരുത്, നമ്മുടെ അഭിമാനം പോവും. അതേപോലെ തന്നെ നമ്മുടെ ഇലയിരിക്കുന്ന പഴം ചെറുതോ വാടിയതോ ഒക്കെ ആണെങ്കിൽ അത് അടുത്ത ഇലയിൽ ഉള്ള വസ്തുക്കളുമായി എക്സ്ചേഞ്ച് ചെയ്യാനും ഈ സമയം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി സദ്യ തുടങ്ങുകയായി. ചോറ് വിളമ്പുന്നതോടെയാണ് അതിൻ്റെ ആരംഭം. ചോറിൻ്റെ പിന്നാലെ പരിപ്പും നെയ്യും വരും. കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ വരിയുടെ അങ്ങേ അറ്റത്തേക്ക് ഒരു കണ്ണ് വേണം. അവിടെ വിളമ്പുകാർ പ്രത്യക്ഷപ്പെടുന്ന അനുസരിച്ച് വേണം നമ്മുടെ കഴിപ്പിൻ്റെ സ്പീഡ് ക്രമീകരിക്കുവാൻ. അതുകൊണ്ടാണ് വിളമ്പുകാർ വിളമ്പി തുടങ്ങുന്നതിൻ്റെ നേരെ എതിരെ കഴിയുന്നിടത്തോളം ദൂരെ ഇരിക്കണമെന്ന് പറഞ്ഞത്. ഇതൊരു ടൈമിങ്ങാണ്. ഈ ടൈമിങ്ങിലാണ് എല്ലാം. ടൈമിംഗ് തെറ്റിയാൽ പരിപ്പ് കുഴച്ച് വെച്ചിരിക്കുന്ന ചോറിൻ്റെ മുകളിലേക്ക് സാമ്പാർ, സാമ്പാർ കുഴച്ച ചോറിൻ്റെ മുകളിലേക്ക് അടപ്രഥമൻ ഒക്കെ വന്ന് വീഴും. ഈ ടൈമിംഗ് ശരിയായി വരാൻ കുറച്ച് സദ്യകളെടുക്കും. പക്ഷേ ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഈ നീന്തലും സൈക്ലിങ്ങും ഒക്കെ പഠിച്ച പോലെയാണ്, ജീവിതകാലത്ത് അത് മറക്കില്ല. അപ്പോൾ പരിപ്പും സാമ്പാറും ഒക്കെ കൂട്ടി ആദ്യഘട്ട ബോളിംഗ് തീർന്നു കഴിഞ്ഞാൽ പായസങ്ങളുടെ വരവായി. സദ്യ നടത്തുന്നയാളിൻ്റെ പോക്കറ്റിൻ്റെ കനവും മുങ്ങച്ചത്തിൻ്റെ അളവും ഒക്കെ പോലിരിക്കും പായസങ്ങളുടെ എണ്ണം. അതെല്ലാം കയറ്റിക്കഴിഞ്ഞ് ഒന്ന് ഞെളിഞ്ഞ് നടുവ് നിവർത്തുമ്പോൾ പുളിശ്ശേരി, രസം, മോര് എന്നിങ്ങനെ കുറേ അനുസാരികൾ വരും. വേണമെങ്കിൽ അതുമൊക്കെ അകത്താക്കിയ ശേഷം കൈ കഴുകാനുള്ള കൂട്ടത്തള്ളിൽ പങ്കെടുക്കാം. ഈ സമയത്ത് വല്ലവരുടെയും കയ്യിലെ സാമ്പാർ, അച്ചാർ, പായസം, മിക്സ് നിങ്ങളുടെ മുണ്ടിലും തുണിയിലും ഒക്കെ ആകാനുള്ള റിസ്ക് മുൻകൂട്ടി കണ്ട് അത് മാനേജ് ചെയ്യണം. കൈയൊക്കെ കഴുകി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു തട്ടത്തിൽ മുറുക്കാൻ സിഗരറ്റൊക്കെ ഉണ്ടാകുമായിരുന്നു പണ്ട്. സദ്യ നടത്തുന്നത് സാധാരണക്കാരനാണെങ്കിൽ സിസേഴ്സ്, പനാമ, ചാർമിനാർ എന്നിവയും, ധനികനാണെങ്കിൽ വിൽസ്, ഗോൾഡ് ഫ്ലേക്ക് ഫിൽറ്റർ തുടങ്ങി ചിലപ്പോൾ 555 വരെയൊക്കെ ഉണ്ടാകാം. ഒരെണ്ണം എടുത്ത് വലിക്കുക. കൂടാതെ നല്ല ബ്രാൻഡ് സിഗരറ്റാണെങ്കിൽ ഒരഞ്ചാറെണ്ണം പോക്കറ്റിലാക്കാനും മറക്കരുത്. നാട്ടിലിപ്പോൾ ശ്വാസകോശമൊക്കെ സ്പോഞ്ച് പോലെ ആയതിന് ശേഷം ഇത്തരം വസ്തുക്കളൊക്കെ പബ്ലിക് ഡിസ്പ്ലേ ഇല്ല. എന്നാലും ആവശ്യമുള്ളവർക്ക് കല്യാണ നടത്തിപ്പുകാർ ഒളിച്ചും പാത്തുമൊക്കെ ഇപ്പോഴും സപ്ലൈ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ പെണ്ണിനെയും ചെറുക്കനെയും ഒന്ന് കയറി കണ്ടേക്കുക. പറ്റിയാൽ ചേർന്ന് നിന്നൊരു ഫോട്ടോയും എടുത്തേക്കുക. പിന്നീട് എന്തെങ്കിലും അവരെ ആൽബം നോക്കുകയാണെങ്കിൽ ഈ വധൂരികളൊക്കെ ഏതാണാവോ എന്ന് വണ്ടറടിക്കാൻ അവർക്കും എന്തെങ്കിലും വേണ്ടേ? അപ്പോൾ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് കല്യാണ സീസൺ തുടങ്ങുമ്പോൾ എല്ലാവരും കല്യാണം ആസ്വദിക്കുക, സദ്യ ആസ്വദിക്കുക. എല്ലാവർക്കും ഹാപ്പി സദ്യാശംസകൾ. താങ്ക് യു. A desert representation.